എ.ആർ.എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതിക്കായി ഉത്തർപ്രദേശിലെ ഹാത്രാസിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. സമാജ്വാദി പാർട്ടി RLD പ്രവർത്തകരുടെ പ്രതിഷേധത്തിനു നേരെ പോലീസ് ലാത്തിവീശി. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ഇന്ന് പെൺകുട്ടിയുടെ കുടുംബത്തെ കാണാൻ എത്തിയിരുന്നു. പോലീസ് അനുമതി നിഷേധിച്ചതോടെ 5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ആസാദ പെൺകുട്ടിയുടെ ഗ്രാമത്തിൽ എത്തിയത്. പെൺകുട്ടിയുടെ കുടുംബത്തിന് വൈ കാറ്റഗറി സുരക്ഷ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹാത്രസിലേക്കുള്ള യാത്രയ്ക്കിടെ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് 5 കിലോമീറ്റർ നടക്കേണ്ടി വന്നത്. ഹാത്രസിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പ് ആസാദിനെ വീണ്ടും തടയാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിനൊപ്പമുള്ള എല്ലാവർക്കും ഗ്രാമത്തിലേക്ക് പോകാൻ അനുമതി നൽകില്ലെന്ന് പോലീസ് ആവർത്തിച്ചു. വൻ പ്രതിഷേധം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം യാത്ര തുടർന്നത്. കങ്കണ റണൌട്ടിന് പോലും വൈ കാറ്റഗറി സുരക്ഷയാണ് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ കേസിൽ കുറ്റ ആരോപിതരെ പിന്തുണച്ചുകൊണ്ടാണ് ഹാത്രാസിൽ യോഗങ്ങൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സുരക്ഷ അപകടത്തിലാണെന്നും വൈ കാറ്റഗറി സുരക്ഷ നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഹാത്രാസ് കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ മജിസ്ട്രേറ്റിനെ നീക്കണമെന്നും ഈ കേസിൽ മജിസ്ട്രേറ്റിന്റെ ഇടപെടലുകളെക്കുറിച്ചുകൂടി അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അഭിപ്രായ പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റാണ് ഏറ്റവും മോശമായ രീതിയിൽ അവരോട് പെരുമാറിയിട്ടുള്ളത്. ആരാണ് മജിസ്ട്രേറ്റിനെ സംരക്ഷിക്കുന്നത്? പെൺകുട്ടിയുടെ കുടുംബം ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പിന്നീട് എന്തിനാണ് CBIയുടെയും പ്രത്യേക സംഘത്തിന്റെയും അന്വേഷണമെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. ഹാത്രസിലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ കുർത്തയിൽ കയറി പിടിച്ച സംഭവത്തിൽ നോയിഡ പോലീസ് ഇന്ന് ഖേദം പ്രകടിപ്പിച്ചു. പരസ്യമായിട്ടാണ് പോലീസുകാരൻ ഖേദം പ്രകടിപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DCP ഉത്തരവിട്ടു. മുതിർന്ന ഉദ്യോഗസ്ഥയ്ക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. സ്ത്രീകളുടെ അഭിമാനത്തിന് ക്ഷതം ഏൽക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയെ അനുകൂലിക്കുന്നില്ല എന്നായിരുന്നു നോയിഡ പോലീസ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. നോയിഡ ടോൾഗേറ്റിന് സമീപം തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ പ്രിയങ്ക കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷിക്കാനായി പോലീസിന് മുമ്പിൽ നിലയുറപ്പിച്ചു. ഈ സമയത്തായിരുന്നു ഒരു പോലീസുകാരൻ പ്രിയങ്ക ധരിച്ചിരുന്ന കുർത്തയിൽ പിടിച്ചു വലിക്കുകയും ലാത്തികൊണ്ട് തള്ളുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെയാണ് പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമായത്. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെ ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡ് 122 സീറ്റിലും BJP 121 സീറ്റിലും മത്സരിക്കാൻ ധാരണയായി. ജീതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്കുള്ള സീറ്റുകൾ JDUവും രാംവിലാസ് പാസ്വാന്റെ LJPക്കുള്ള സീറ്റുകൾ BJPയും നൽകാനാണ് ധാരണ. ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉടനുണ്ടായേക്കുമെങ്കിലും ഇടഞ്ഞുനിൽക്കുന്ന LJPയെ അനുനയിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ഇപ്പോൾ BJP. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയായ LJP വ്യക്തമാക്കിയിട്ടുള്ളത്. ജനതാദൾ യുണൈറ്റഡ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിലാണ് LJP സ്ഥാനാർത്ഥികളെ നിർത്തുക. BJPക്കെതിരെ മത്സരിക്കില്ല. കേന്ദ്രമന്ത്രിസഭയിൽ തുടരും. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നിതീഷിന്റെ പാർട്ടിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നും LJP നേതൃത്വം പറയുന്നു. കേരളത്തിൽ ഇന്ന് 8553 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 7527 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 716 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 99 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 30 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 181 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും 1000 മുകളിൽ ആണ് കോവിഡ് പോസിറ്റീവ് ആയവരുടെ എണ്ണം. എറണാകുളത്ത് 952, കൊല്ലത്ത് 866 പേരും തൃശൂരിൽ 793 പേരും മലപ്പുറത്ത് 792 പേരും കണ്ണൂരിൽ 555 പേരുമാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. ആലപ്പുഴയിൽ 544, പാലക്കാട് 496, കോട്ടയം 474, പത്തനംതിട്ടയിൽ 315, കാസർഗോഡ് 278, വയനാട് 109, ഇടുക്കിയിൽ 96 എന്നിങ്ങനെയാണ് കോവിഡ് പോസിറ്റീവ് ആയവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. 23 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 836 ആയി ഉയരുകയും ചെയ്തു. കോവിഡിനെ തുടർന്ന് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ലംഘിച്ചതിന് 58 കേസാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തത്. 124 പേരെ അറസ്റ്റ് ചെയ്തു. മലപ്പുറത്താണ് ഏറ്റവുമധികം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം കോവിഡ് മാനദണ്ഡങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പ്രത്യക്ഷ സമരങ്ങൾ തങ്ങൾ പുനരാരംഭിക്കുകയാണെന്ന് UDF പ്രഖ്യാപിച്ചു. കേരളത്തിലെ കോവിഡ് സംഖ്യ ഉയർന്നതോടെ കഴിഞ്ഞ മാസം 28-നായിരുന്നു UDF പ്രത്യക്ഷ സമരം നിർത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരുന്നത്. UDF സമരം അവസാനിപ്പിച്ചതിനെതിരെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് വീണ്ടും തെരുവിൽ സമരത്തിനിറങ്ങുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കിയിട്ടുള്ളത്. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടരുത് എന്ന സർക്കാരിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടായിരിക്കും സമരമെന്നും UDF പറയുന്നു. കോവിഡിനെ തുടർന്ന് 7 മാസത്തോളമായി നിർത്തിവച്ച ഉംറ തീർത്ഥാടനത്തിന് സൌദി അറേബ്യയിൽ തുടക്കമായി. ആദ്യഘട്ടമായി ഓരോ ദിവസവും 6,000 പേരെയാണ് ഉംറ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുക. സൌദി അറേബ്യയിൽ ഇപ്പോഴുള്ള സ്വദേശികളും വിദേശികളുമായ തീർത്ഥാടകർക്കാണ് ഉംറ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ തൽക്കാലം അനുമതി നൽകുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന 2-ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 10 വിക്കറ്റിന് വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കിങ്സ് ഇലവൻ പഞ്ചാബ് 178 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് വിക്കറ്റ് നഷ്ടമൊന്നും കൂടാതെ തന്നെ 17.4 ഓവറിൽ 181 റൺസെടുത്തു. ചെന്നൈയ്ക്ക് വേണ്ടി ഷെയ്ൻ വാട്സൺ 53 പന്തിൽ 11 ബൌണ്ടറിയും 3 സിക്സറും സഹിതം പുറത്താകാതെ 83 റൺസെടുത്തു. ഓപ്പണർ ഫാഫ് ഡ്യൂപ്ലസിസ് 53 പന്ത് നേരിട്ട് 11 ബൌണ്ടറിയും 1 സിക്സറും ഉൾപ്പെടെ 87 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. IPL ഇന്ന് നടന്ന ആദ്യ കളിയിൽ മുംബൈ ഇന്ത്യൻസ് ടീം 34 റൺസിനാണ് ഹൈദരാബാദ് സൺറൈസേഴ്സ് ടീമിനെ പരാജയപ്പെടുത്തിയത്. മുംബൈ ഉയർത്തിയ 209 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ടീം 7 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസാണ് സ്കോർ ചെയ്തത്. ഈ ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് ടീം IPL പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തുകയും ചെയ്തിരുന്നു. കളിച്ച 5 മത്സരങ്ങളിൽ 3 വിജയിച്ച മുംബൈയ്ക്ക് നിലവിൽ 6 പോയിന്റാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.